اللهم صل وبارك على سيدنا محمد وعلى آله وصحبه ومن والاه. أما بعد، يقول الله شمس الدين ابن القيم رحمه الله: لا يتكمل الإخلاص في القلب ومحبة المدح والثناء والطمع فيما عند الناس إلا كما النار والنار.
വളരെ ചെറിയ ഒരു വാചകം, വളരെ ബൃഹത്തായ ഒരു വിഷയം, അതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള ഈ വാക്കുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ലാ യജ്തമിഉ, ഒരിക്കലും ഒരുമിച്ചു ചേരില്ല. അൽ ഇഖ്ലാസു ഫിൽ ഖൽബ്, ഒരു ഹൃദയത്തിനുള്ളിൽ. ഇഖ്ലാസും അതുപോലെ തന്നെ വമഹബ്ബത്തുൽ മദ്ഹി വസ്സനാ വത്തമഇ ഫീമാ ഇൻദന്നാസ്. മഹബ്ബത്തുൽ മദ്ഹ്, മദ്ഹ് ഇഷ്ടപ്പെടൽ. മദ്ഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ എടുത്തു പറഞ്ഞ് അയാളെ സ്തുതിക്കുന്നത്, നല്ലതു പറയുന്നത്, അതാണ് മദ്ഹ്. ചെയ്തതുകൊണ്ട്, ആ ചെയ്ത കാര്യം വെച്ചുകൊണ്ട് നല്ലത് പറയുന്നത്. വസ്സന, സനായി എന്ന് പറഞ്ഞാലും മദ്ഹിന്റെ മറ്റൊരു രൂപമാണ്. മദ്ഹും സനാവും തമ്മിൽ ഒരുമിച്ച് വരുമ്പോഴുള്ള വ്യത്യാസം, ഒരു തവണ പറഞ്ഞാൽ തന്നെ മദ്ഹ മദ്ഹാവും. സനായി എന്ന് പറയുന്നത് അത് ആവർത്തിക്കുമ്പോഴാണ്. ആവർത്തിച്ച് ഒരു ഗുണം, ഒരാളിലുള്ള ഗുണം പല ആളുകൾ പല തവണ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലാണ് സനായി. അതിനും മലയാളത്തിൽ നമുക്ക് പറയാവുന്നത് സ്തുതി പറയുക, ഒരാളെക്കുറിച്ച് നല്ലത് പറയുക. അത് ആവർത്തിച്ച് പല ആളുകൾ പല തവണ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നതാണ് സനായി. മദ്ഹം സനായി, അത് പറയുന്നത് ഇഷ്ടപ്പെടൽ. വത്വമാൾ ഫീമ ഇൻദന്നാസ്, ജനങ്ങളുടെ അടുക്കലുള്ളത് ആഗ്രഹിക്കൽ. ജനങ്ങളിൽ നിന്ന് വല്ലതും ഇങ്ങോട്ട് കിട്ടണം എന്ന് ഉള്ള ത്വമാൾ, അത്യാഗ്രഹം. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും, മദ്ഹും സനാഉം അത്വമാൾ ഫീമ ഇൻദന്നാസ്, ജനങ്ങളുടെ അടുക്കലുള്ളത് ആഗ്രഹിക്കലും, അതുപോലെ തന്നെ ഇഖ്ലാസും, ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ഒരു ഹൃദയത്തിനുള്ളിൽ ഒരുമിച്ചു ചേരില്ല. വെള്ളവും തീയും ഒരുമിച്ചു ചേരുന്നത് പോലെ അല്ലാതെ, വെള്ളവും തീയും ഒരുമിച്ചു ചേരുന്നത് പോലെ അല്ല. അഥവാ വെള്ളവും തീയും ഒരുമിച്ച് ചേരില്ല. തീയിന് അണക്കാനുള്ളത് വെള്ളമാണ്, തീയിന് അണക്കാനുള്ളത് വെള്ളമാണ്. അല്ലെങ്കിൽ വെള്ളമില്ലാത്തിടത്താണ് തീയ് കത്തുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുക എന്ന് പറഞ്ഞത് അസംഭവ്യമായതുപോലെയാണ്. അസംഭവ്യമായ ഒരു കാര്യമാണ് ഇഖ്ലാസും ഈ പറഞ്ഞിട്ടുള്ള രോഗങ്ങളും ഒരുമിച്ച് ചേരുക ഒരു ഹൃദയത്തിനുള്ളിൽ എന്നുള്ളത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹന തന്നെ തസ്വിയത്ത, തഹ്ലിയത്ത, ഹൃദയം ക്ലിയറാക്കലാണ്. ഹൃദയത്തിനുള്ളിൽ നിന്ന് എല്ലാറ്റിനെയും ഒഴിവാക്കലാണ്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എന്നുള്ളത്, അതിനുവേണ്ടി മാത്രം അമല് ചെയ്യലാണ്. എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്, എന്തിനാണ് അമല് ചെയ്യുന്നത്, അള്ളാഹു പറഞ്ഞിട്ടുള്ള മാർഗങ്ങളിൽ ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കുന്നത്? ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ലില്ലാഹ്, അള്ളാഹുക്ക് വേണ്ടി മാത്രം. അത് വിട്ടിട്ട് അതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്നൊരു മതഹുണ്ടാകണം എന്ന് ആഗ്രഹിക്കൽ, ജനങ്ങളെ തന്നെ കുറിച്ച് തനാഖ് പറയണം എന്ന് ആഗ്രഹിക്കൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കലുള്ള വേറെന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കൽ, ഇത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്, ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത കാര്യമാണ്. മദഹ് ഞാൻ പറഞ്ഞു നിങ്ങളോട്, മദഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തതിനെ കുറിച്ച് മറ്റൊരാൾ നല്ലത് പറയലാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് ആഗ്രഹിക്കില്ല. അതേസമയത്ത് നിഫാത്തിന്റെ കൂടെ ഈ മദഹനെ സംബന്ധിച്ച് അള്ളാഹു നമ്മെ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു, അവര് ഹംദ് ചെയ്യപ്പെടാൻ അഥവാ മദഹ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ബിമാ ലം യഫ്അലു, അവർ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് പോലും, ചെയ്ത കാര്യത്തെക്കുറിച്ചല്ല, ചെയ്യാത്തതിൽ പോലും മദഹ് ചെയ്യാൻ ഹന്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് മുനാഫിഖീങ്ങൾ. എന്നാൽ ചെയ്ത കാര്യങ്ങൾക്ക് പോലും ആഗ്രഹിക്കാത്തവരാണ് മുഅ്മിനീങ്ങൾ. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരിൽ നിന്നൊരു മദഹ് ആഗ്രഹിക്കാത്തവരാണ് മുഅ്മിനീങ്ങൾ. അതേ സന്ദർഭത്തിൽ ഒരാളൊരു നന്മ ചെയ്താൽ അയാളോട് അത് നന്മയാണ് എന്നും അല്ലാഹ് നിനക്ക് ജസാക്കല്ലാഹ് ഖൈറ അഹ്സൻ, നീ നല്ലതാണ് ചെയ്തത് എന്നൊരു കാര്യം അയാൾ ആവശ്യപ്പെടാതെ മറ്റൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ അവര് നല്ലവരാണ് എന്ന് മുഖത്തു നോക്കിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിലോ നല്ലവരെക്കുറിച്ച് നല്ലവരെന്ന് പറഞ്ഞു നടക്കുന്നു, പറയപ്പെടുന്നു എന്നുള്ളത് ഇവരാഗ്രഹിക്കാതെ, മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ അല്ലാഹു നടത്തുന്നൊരു കാര്യമാണ്. അത് ബുഷ്റ ആജില, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് ലഭിക്കുന്ന സന്തോഷ വാർത്തയാണ്. പരലോകത്തവർക്ക് സ്വർഗം ലഭിക്കുന്നതിന് മുൻപായി ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കുന്ന സന്തോഷ വാർത്തയിൽപ്പെട്ടതാണ്. അത് ഇതിനെതിരല്ല. എവിടെയാണ് വിഷയം? നമ്മളായിട്ട് ആഗ്രഹിക്കുക അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു അമലിന്റെ പേരിൽ, ഒരു നന്മയുടെ പേരിൽ ജനങ്ങളിൽ നിന്ന് പ്രകീർത്തനവും സ്തുതിയും ആഗ്രഹിക്കുക, അതുപോലെ തന്നെ അത് നിലനിൽക്കണം, ലൈവായി നിലനിൽക്കണം, അതാണ് ഫനാ. എല്ലാവരും അത് ഏറ്റെടുത്ത് പറയണം. അത് ആഗ്രഹിക്കുക എന്നുള്ളത് ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യമാണ്, ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യമാണ്. ഒരിക്കലും അതും ഈ പറഞ്ഞ കാര്യങ്ങളും ഇഖ്ലാസും തമ്മിൽ യോജിക്കില്ല, വെള്ളവും തീയും തമ്മിൽ യോജിക്കില്ല എന്നതുപോലെ തന്നെ വളരെ ഗൗരവതരമായ പ്രയാസകരമായ കാര്യമാണ് ഇഖ്ലാസ് കൊണ്ടു നടക്കുക എന്നുള്ളത്, ഇഖ്ലാസ് കൊണ്ടുനടക്കുക എന്നുള്ളത്. അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ മാർഗത്തിൽ ക്ഷമിച്ചിട്ടുള്ള, ത്യാഗം ചെയ്തിട്ടുള്ള മഹാൻ വ്യക്തിയാണ്. ജീവിതത്തിന്റെ ഏതാണ്ട് ഒട്ടുമുക്കാൽ ഭാഗവും ജയിലിലും പീഡനങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ അനുഭവിച്ചിട്ടുള്ള, വേറാരുമില്ലാത്ത സമയത്ത് ഹഖിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ പീഡനം അനുഭവിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ത്യാഗങ്ങളൊക്കെ ചെയ്തിട്ടും അഹമ്മദ് ബിൻ ഹംബലിന് പറയാനുള്ളത് മാ ജാഹത്തു നഫ്സ് മാ ജാഹത്തു അലൽ ഇഖ്ലാസ്, എന്റെ നഫ്സിനോട് എനിക്ക് ത്യാഗം ചെയ്യേണ്ടി വന്നിട്ടില്ല, ജിഹാദ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു കാര്യത്തിൽ. ഇഖ്ലാസിന്റെ കാര്യത്തിൽ എന്റെ നഫ്സിനോട് ഞാൻ ജിഹാദ് ചെയ്തതുപോലെ, ഇഖ്ലാസിന്റെ കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ആരെങ്കിലും അത് കാണണം, ആരെങ്കിലും അതറിയണം, ആരുടെയെങ്കിലും നാവുകൊണ്ട് നമുക്ക് സനാഉം മദഹം ലഭിക്കണം, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കലുള്ള മറ്റെന്തെങ്കിലും നമുക്ക് കിട്ടണം എന്നാഗ്രഹിച്ചാൽ നമ്മൾ ചെയ്തിട്ടുള്ള പണി ഇവിടെ വെച്ച് തന്നെ തീരും. പരലോകത്ത് അതൊന്നും ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഇഖ്ലാസ്, അല്ലേ ഇഖ്ലാസ് എല്ലാ അമലുകളെക്കാളും നമുക്ക് എല്ലാ വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാത്തിനും അതിൻ്റെ ഒരു റൂട്ടുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാനിന്ന് നിസ്കാരത്തിൽ ഓതിവെച്ച ആയത്തുകളിൽ പെട്ടതാണ് സൂറത്തു തബാറക്കയിലെ രണ്ടാമത്തെ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണവും ജീവിതവും അല്ലാഹ് സംവിധാനിച്ചു എന്തിനു വേണ്ടി? നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ദുനിയാവ് ഒരു ബിത്തില ആണ്, ഒരു പരീക്ഷണമാണ്. എന്താണ് അല്ലാഹ് പരീക്ഷിക്കുന്നത്? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരൊക്കെയാണ് അഹ്സനു അമല, ഏറ്റവും അഹ്സനായി അമല് ചെയ്യുന്നവർ. മുഹമ്മദ് ഇബ്നു അജ്ലാൻ റഹ്മഹുള്ള പറഞ്ഞതുപോലെ ല അക്സറു അമല, കുറേ ചെയ്യുന്നതാര് എന്നല്ല, കുറേ ചെയ്യാന്നുള്ളതല്ല, കുറച്ച് ചെയ്യുക, ചെയ്യുന്നത് ക്വാളിറ്റിയോടുകൂടി ചെയ്യുക. അള്ളാഹിന്റെ അടുക്കൽ വാലിഡേറ്റ് ചെയ്യപ്പെടണം. അള്ളാഹിന്റെ അടുക്കൽ വാലിഡേറ്റ് ചെയ്യപ്പെടുന്ന ക്വാളിറ്റിയുള്ള അമൽ, അഹ്സനായത് ക്വാളിറ്റിയുള്ള അമലി എന്ന് പറയുന്നത്, അതിന് രണ്ട് ഗുണങ്ങൾ ഉണ്ടാകണം, രണ്ട് ഷർത്തുകൾ ഉണ്ടാകണം. ഫുദൈൽ ഇബ്നു റിയാദ് റഹ്മഹുള്ള പറഞ്ഞതുപോലെ അഖ്ലസുഹു വഅസ്വബു, ഏറ്റവും ഇഖ്ലാസോട് കൂടി ചെയ്തത്, ഏറ്റവും സ്വഭാവമായി, എങ്ങനെയാണോ റസൂലുള്ള ചെയ്തത് അതിനോട് ഏറ്റവും യോജിക്കുന്ന, ഏറ്റവും ശരിയായ രൂപത്തിൽ ചെയ്തത്. ഇത് രണ്ടും ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം. ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി ചെയ്താൽ ഷെയ്ത്താന് പിന്നെ അവിടെ കടന്നു ചെല്ലാൻ പ്രയാസം, അവനവിടെ തമഴില്ല. അവിടെ പിന്നെ രണ്ടാമത്തെ വഴിക്ക് പിടിക്കാൻ നോക്കും, വിദഗ്ധക്കാരനാക്കി തീർക്കാൻ നോക്കും. അവിടെയും മൂടിക്കഴിഞ്ഞാൽ പിന്നെ വിലീസിന് ഒരു വഴിയില്ല, മുൻവാതിലും പിൻവാതിലും എല്ലാം കൊട്ടിയടക്കപ്പെട്ട് കഴിഞ്ഞു, ഒരിക്കലും കയറാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും ശരിയായ രൂപത്തിൽ ചെയ്യണം എന്നന്വേഷിക്കുന്നത് ഇബിലീസിന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ആ വാചകൻ തന്നെ ഇന്ന് ഇബിലീസും അവന്റെ അനുയായികളും അംഗീകരിക്കാത്തൊരു വിഷയമാണ്. ഏറ്റവും ശരി ഇതാണ് എന്നൊരിക്കലും പറയരുത്. ഇതെല്ലാവരും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പണ്ട് പറയും, ഇമാം ഷാഫിന്റെ പേരിലേക്ക് കള്ളമായി കെട്ടിച്ചമച്ചിട്ട് പറഞ്ഞിരുന്നൊരു വാചകമാണ് മദ്ഹബുന സ്വവാബ് യഹ്തമിലുൽ ഖത്താ വമദ്ഹബു ഗൈരിന ഖത്താ യഹ്തമിലുൽ സ്വവാബ്. ഇങ്ങനെ പറയാൻ പാടില്ല. നമ്മുടേത് ശരിയായ മദ്ഹബാണ്, ശരിയായ രീതിയാണ്, പക്ഷെ തെറ്റാൻ സാധ്യത. നമ്മളല്ലാത്തവരുടെ, മറ്റുള്ളവരുടെ, നമുക്കെതിര് നിൽക്കുന്ന ആളുകളുടെ ആദർശം തെറ്റായ ആദർശമാണ്, ശരിയാകാനുള്ള സാധ്യതയുണ്ട്. എന്തായി പറഞ്ഞതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ചതുപോലെ, വെള്ളത്തിൽ വരച്ചതുപോലെ. യഥാർത്ഥത്തിൽ ഹക്ക് ഹക്കായിട്ട് അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യുന്നത് അതിനാണല്ലോ, അല്ലാഹുമ്മ അരിനൽ ഹക്ക ഹക്കൻ. ഹക്ക് എന്ന് പറയുന്നത് ഒന്നുണ്ടാവുള്ളൂ, ആ ഹക്ക് ഹക്കായിട്ട് കാണിച്ചത് അറബെ ഫർസുക്കൻ അതിത്തിബ ചെയ്യാനുള്ള തൗഫീഖും തരണം. വാരിനൽ ബാത്തില ബാത്തിലൻ വർസുക്കന് ജിത്തിനാബ, ബാത്തിലിനെ ബാത്തിലാക്കി കാണിച്ചു തരണം. ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട്, വൈറ്റ് വൈറ്റ് ആയിട്ട്, അല്ലാതെ കൂട്ടിക്കലർത്തിയിട്ടല്ല. അത് വെടിയാനുള്ള തൗഫീഖ് തരണം. സത്യം സത്യമായിട്ടും ബാത്തില് ബാത്തിലായിട്ടും, സത്യത്തിനപ്പുറമുള്ളത് ബാത്തില് മാത്രം. വമാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, വമാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. ഹക്കിന്റെ അപ്പുറം പിന്നെ വലാലല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ? കൂടിക്കൊഴിഞ്ഞൊരവസ്ഥയില്ല, രണ്ടും കൂടി ഇല്ല, രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടല്ല. ഹക്കാണെങ്കിൽ ഹക്കാണ്, ശരിയാണെങ്കിൽ ശരിയാണ്, സ്വവാബ. ആ അസ്വബായത് ഏറ്റവും ശരിയായ രൂപത്തിൽ റസൂലുള്ള കാണിച്ചു തന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതിൽ പരമാവധി അത് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാനാണ്. കുറേ ഉണ്ടാകണ്ട, കുറച്ചുണ്ടായാൽ മതി, ഉള്ളത് ക്ലിയറായാൽ മതി. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പ്രധാനമായിട്ടും പ്രത്യേകമായിട്ടും ഉണർത്തുന്നു. ഇഖ്ലാസ് വേണം, ഇത്തിബാഹ് വേണം. ആ ഇത്തിബാഹിന്റെ കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും പലതും കേൾക്കും, അവിടെ നിന്നും കേൾക്കും, ഇവിടെ നിന്നും കേൾക്കും, വേറൊരുത്തൻ്റെ ഇത് കേട്ടിട്ടുണ്ടാവും, അതും കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് കാണാൻ എല്ലാം കൂടി മിക്സപ്പ് ആകുന്നു, അല്ലെങ്കിലോ ചിലത് കേൾക്കും, കേൾക്കേണ്ട രൂപത്തിലായിരിക്കില്ല കേട്ടിട്ടുണ്ടാകുക, എന്നിട്ടത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അബദ്ധം കാണിച്ചു കളയും. അത് പല വിഷയത്തിൽ നമ്മൾ കാണുന്നതാണ്. എനിക്കതിവിടെ ഓർമ്മ വരുന്നതിൻ്റെ കാരണം, ഉദാഹരണമായിട്ട് പള്ളിയിൽ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ, നിസ്കാരത്തിന് വീട്ടിൽ നിന്നിറങ്ങുന്നത് മുതൽക്ക് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് വീണ്ടും പള്ളിയിലിരുന്നാൽ ആ പള്ളിയിലിരിക്കുന്ന സമയം മുഴുവൻ, പള്ളിയിലേക്ക് പോന്ന് പള്ളിയിൽ നിന്നിറങ്ങുന്നത് വരെയുള്ള മുഴുവൻ സമയവും നിസ്കാരത്തിലാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് നേരത്തെ വന്നു, നേരത്തെ വന്ന് രണ്ടരക്കാത്ത് നമസ്കരിച്ചിട്ടിരുന്നു, പിന്നെ ഇമാമിനെ വെയിറ്റ് ചെയ്തിരിക്കേ. ഇമാമിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നിടത്ത് പിന്നെ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു അദബുണ്ട്. എന്താണത്? രണ്ടാലൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഇമാം സ്ഥലത്തില്ല. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂരിഭാഗം സന്ദർഭത്തിൽ ചെയ്തിട്ടുള്ളതും റസൂലുള്ളാഹ നേരത്തെ വന്ന് പള്ളിയിൽ ഇരിക്കാറില്ല. ഇമാം പള്ളിയിൽ നേരത്തെ വന്നിരിക്കലല്ല. ഇമാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കലാണ്. റസൂലുള്ള വീട്ടിൽ വെച്ചിട്ട് തനഫുര നിസ്കരിച്ചിട്ടാണ് വരിക. ആ നിസ്കരിക്കാനുള്ള ഒരു ഗ്യാപ്പ് തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പള്ളിയിലിരിക്കുന്ന ആളുകൾ പിന്നെ റസൂലുള്ളാനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കുകയും ഇഖാമത്ത് കൊടുക്കുകയും ചെയ്യും. എഴുന്നേറ്റ് സഫാകും, ഇഖാമത്ത് കൊടുക്കും. രണ്ടാമതൊരു രീതിയുണ്ട്. പള്ളിയിൽ ഇമാം എപ്പോഴെങ്കിലും ഇരിക്കുന്നൊരു സമയം നേരത്തെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇഖാമത്ത് ആദ്യം കൊടുക്കും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞിട്ടുള്ളത് മുഖത്തയിൽ നമുക്ക് കാണാം. ഖദ് ഖാമത്തു സ്വലാ എന്ന് പറയുന്നിടത്താണ് എല്ലാവരും ഒരുമിച്ച് എഴുന്നേൽക്കാറുള്ളത്. ഒരു സിമ്പിളായ ഒരു സുന്നത്തിന്റെ രൂപമാണ് ഞാനീ പറയുന്നത്. സഹാബത്ത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ രണ്ടവസ്ഥ ഉണ്ട് ഇതിന്. ഈ രണ്ടവസ്ഥകൾ വേർതിരിച്ച് മനസ്സിലാക്കാതെ ഒന്നുകിൽ കാണാൻ കുറച്ചാൾക്കാർ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഖദ് ഖാമത്തു സ്വലാ ഒരു മണിറ്റായി, അവിടെ ഇമാമ് നേരത്തെ പള്ളിയിൽ സ്ഥലത്തിരിക്കുന്നുണ്ടോ? ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കണം. ഇമാം എഴുന്നേൽക്കേണ്ടതും മഅ്മൂമിങ്ങൾ എഴുന്നേൽക്കേണ്ടതും ഖദ് ഖാമത്തു സ്വലാ എന്ന് പറയുന്നിടത്ത്. ഇമാമിന് മുമ്പേ മഅ്മൂമിങ്ങൾ നീക്കാനില്ല. ഇമാമിനെ പിന്തുടരുക എന്നുള്ളത് ഇഖാമത്ത് കൊടുക്കുന്നത് മുതൽക്കേ അനിവാര്യം. രണ്ട്, ഇമാമ് വന്നിട്ടുണ്ട്, ഇമാം എഴുന്നേറ്റ് നിൽക്കുകയാണ് വന്നിട്ടുണ്ട്, അവിടെ നമ്മൾ എണീറ്റ സഫാ, എന്നിട്ട് നേരെ ഇഖാമത്ത്, പിന്നെ അതിനുശേഷം നേരെ വന്ന് എഴുന്നേറ്റ് നിന്നതിന് ശേഷം ഇഖാമത്ത് കൊടുക്കുകയാണ് ചെയ്യും. അപ്പൊ അവിടെ ഇമാമിനെ കണ്ടാൽ ഇഖാമത്ത് കൊടുക്കാം, ആളുകൾക്ക് എഴുന്നേൽക്കാം. മറ്റത് ഇഖാം ഇരിക്കുകയാണെങ്കിൽ ഇഖാമത്ത് കൊടുത്തതിന് ശേഷം ഖദ് ഖാമത്തു സ്വലാ എന്ന് പറയുമ്പോൾ അവിടെയാണ് എല്ലാവരും എഴുന്നേൽക്കേണ്ടത്. ഇത് രണ്ടും വേർതിരിഞ്ഞിട്ടില്ലെങ്കിൽ കാണാം പലതും ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ വേർതിരിക്കാതെ, ഉദാഹരണമായിട്ട് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് അതേ സ്പോട്ടിൽ തന്നെ സുന്നത്ത് നിസ്കരിക്കുന്ന റസൂലുള്ളാഹി വലക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ ഒരാൾ ഫർദ് നിസ്കരിച്ചു ഉടനെ തന്നെ എണീറ്റ് അവിടെ തന്നെ സുന്നത്ത് നിസ്കരിക്കുക. ഫർദും സുന്നത്തും തമ്മിൽ വേർതിരിയുന്നില്ല, അവിടെ തന്നെ നിസ്കരിക്കുക. ഇപ്പൊ നാല് റക്കാത്ത് നിസ്കരിച്ച ഒരാൾ വീണ്ടും എണീറ്റ് ആറ് റക്കാത്താണോ ഫർദ് എന്ന് തോന്നാത്ത വിധം അവിടെ തന്നെ എണീറ്റ് നിസ്കരിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് നിസ്കാരം കഴിഞ്ഞാൽ ദിക്റുകളുണ്ട്, അതുപോലെ തന്നെ ആ ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സുന്നത്തായ നിസ്കാരങ്ങളും. ഇതിലേതും ഒരാൾക്ക് മുന്തിയും പിന്തിയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരാൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്കൊരു ധൃതി ഉണ്ട്, പള്ളിയിൽ നിന്ന് പെട്ടെന്ന് പോകേണ്ടതുണ്ട്, വേഗം സുന്നത്ത് നിസ്കരിച്ച് പോകണമെന്നാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാൻ അതിന് എതിരൊന്നുമില്ല. അവിടെയാണെങ്കിൽ അയാൾ ഫർളും സുന്നത്തും തമ്മിൽ വേർതിരിവുണ്ടാക്കാൻ എന്ത് ചെയ്യണം? ആ സ്പോട്ടൊന്ന് മാറണം, സ്ഥലം മാറിയിട്ട് നിസ്കരിക്കണം. തൊട്ടടുത്തിരിക്കുന്ന ആളോട് ഇപ്പുറത്ത് നിന്നിരിക്കാൻ പറഞ്ഞ അപ്പുറത്ത് നിന്നിട്ട് നിസ്കരിച്ചു, അല്ലെങ്കിൽ വേറെ അപ്പുറത്ത് പോയിട്ട് നിസ്കരിച്ചു, യാതൊരു തെറ്റില്ല. അതേസമയത്ത് രണ്ടാമതൊരു കാര്യമുണ്ട്, ഇതിന്റെ തന്നെ വേറൊരു വശമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ വേറെ വശമാണ്. അയാൾ അവിടെ ഇരുന്നു, ദീർഘമായി ദിക്റുകളൊക്കെ ചൊല്ലിയിരുന്നു, വേറുള്ള സംസാരങ്ങൾ കൊണ്ട് ഗ്യാപ്പ് വന്നു, ഫർള് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും തമ്മിൽ ഗ്യാപ്പായി. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്പോട്ട് മാറേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ നിസ്കരിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന്, അവിടെ തന്നെ ഇരുന്ന് ദീർഘനേരം ഇരുന്ന് ദിക്റ് ചൊല്ലിയതിനു ശേഷം അവിടെ തന്നെ നിസ്കരിച്ചു എന്നുള്ളത്, സുന്നത്ത് നിസ്കരിച്ചു എന്നുള്ളത് ഇമാം ബുഖാരി പ്രത്യേകം തന്നെ എടുത്തു ധരിക്കുന്നതാണ്. അപ്പോ എന്നാ വേറെ ചില ആളുകൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കോളും. ആദ്യം കുറെ നേരം ഇരുന്ന് ദിക്റ് ചൊല്ലിയിട്ടുണ്ടാവും, ദിക്റ് ചൊല്ലിക്കഴിഞ്ഞ് എണീക്കുമ്പോ അപ്പുറത്തുനിന്ന് അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തും, അതിന്റെ ആവശ്യമില്ല, രണ്ടും കൂടി ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് റിൽമിലൊരു മിക്സപ്പിംഗ് ഉണ്ട്, ഒരു അതിപ്രസരം കൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് മിക്സിംഗ് വരാനുണ്ട്. ആ അതിപ്രസരവും മിക്സിംഗും ഒരു ഗുണവും ചെയ്യില്ല. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കലാണ് കുറെ കേൾക്കുന്നതിനേക്കാളും നല്ലത്. കുറേ കേട്ടിട്ട് എവിടെ എത്താത്തതിനേക്കാൾ നല്ലത് കുറച്ച് കേൾക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുന്നത്, അതിലാണ് ബർക്കത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇഖ്ലാസും സ്വവാബും നമുക്കുണ്ടാകണം. ആ ഇഖ്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം എവിടെയാണ് നമുക്ക്, ഇതൊക്കെ ഞാൻ സുന്നത്തുമായി ബന്ധിപ്പിച്ച് പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇൽമ് നമുക്ക് വർദ്ധിക്കുന്നത്, അമല് നമുക്ക് വർദ്ധിക്കുന്നത്, നമ്മുടെ അടുക്കലുള്ള അമലുകൾ നിലനിൽക്കുന്നത് ഒക്കെ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. നമുക്ക് അള്ളാഹ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാനുള്ള ആദ്യത്തെ മാർഗം ഇഖ്ലാസാണ്. ഇഖ്ലാസ് കൊണ്ട് മാത്രമേ നന്മകൾ നിലനിൽക്കുള്ളൂ. ഇമാം മാലിക് റഹ്മഹുള്ളയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആദ്യമായി ഹദീസ് ഒരു ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ച വ്യക്തിയാണ് ഇമാം മാലിക്. ഇമാം മാലിക്കിന്റെ മുവത്തയാണ് ക്രോഡീകരിക്കപ്പെട്ട, ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടതിൽ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം മുവത്ത ഇമാം മാലിക്കിന്റെ. മുവത്തയിലുള്ള പ്രത്യേകത, മുവത്തയിൽ ഹദീസ് ക്രോഡീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഹദീസിന്റെ ഫിഖഹും ഒരു ഫിഖഹിന്റെ കിതാബും കൂടിയാണ്. അത് പറഞ്ഞിട്ടുണ്ട്, അത് ഇമാം മാലിക്ക് രചിച്ചു. ഇമാം മാലിക്കിന്റെ മുവത്ത ഇമാം മാലിക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വല്ലാത്ത പ്രസിദ്ധി ലഭിച്ചൊരു കാര്യമാണ്. എല്ലാവരും ഏറ്റെടുത്തു, എല്ലാവരും പഠിക്കാൻ തുടങ്ങി, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അതെത്തി. അത് കണ്ടപ്പോ വേറെ പലരും മുഖത്ത എഴുതി, വേറെ ഒരുപാട് ഇമാമിങ്ങൾ ഉലമാക്കൾ വേറെയും മുഖത്തകൾ എഴുതി. അങ്ങനെ ഇമാം മാലിക്കിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇമാമേ നിങ്ങളുടെ മുഖത്തേക്കാൾ വലിയ വലിയ മുഖത്തകൾ വേറെ പലരും എഴുതിയിട്ടുണ്ടല്ലോ. വലിയത് ഇമാം മാലിക് എഴുതിയതിനേക്കാൾ ഇരട്ടി, അതിന്റെ ഇരട്ടി ഒക്കെ വരുന്ന വലിയ വലിയ മുഖത്തുകൾ വേറെ എഴുതിയിട്ടുണ്ടല്ലോ. ഇമാം മാലിക് റഹ്മഹുള്ള അതിന് പറഞ്ഞ മറുപടി, മാക്കാന ലില്ലാഹി ബഖി. സിംപിളായ ഒരു വാക്ക്, മാക്കാന ലില്ലാഹി ബഖി. അള്ളാഹ്ക്ക് വേണ്ടി ഏതുണ്ടോ അത് നിലനിൽക്കും, അത് ബാക്കിയാണ്. ഇന്ന് നമ്മൾ മുവത്ത എന്ന് പറഞ്ഞാൽ, മുവത്ത എന്ന് പറയുമ്പോ ഇമാം മാലിക്കിന്റെ മുഖത്ത എന്ന് വേറെ പറയണ്ട, മുഖത്ത എന്ന് മാത്രം പറഞ്ഞാൽ ഇമാം മാലിക്കിന്റെ. വേറുള്ളവരുടെ മുഖത്തയെ കുറിച്ച് പറയണമെങ്കിൽ മുവത്ത ലിൽ ഫുലാൻ, മുവത്ത ലിൽ ഫുലാൻ, ഇന്നാളുടെ മുഖത്ത, ഇന്നാളുടെ മുഖത്ത എന്ന് വേറെ പറയണം. ഇമാം മാലിക്കിന്റെ അതില്ല, മുഖത്ത എന്ന് മാത്രം പറഞ്ഞു. അള്ളാഹ് അതിന് കബൂല് കൊടുത്തതോ? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ളത് നിലനിൽക്കും, അത് ഇൽമിലാണെങ്കിലും അത് അമലിലാണെങ്കിലും. വേറുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തതോ, ആരുടെങ്കിലും പേരും പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്തതോ, ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും മുതലാക്കാൻ വേണ്ടി ചെയ്തതോ, അതൊക്കെ അവിടെ തീരും. അള്ളാഹ്ക്ക് വേണ്ടിയുള്ളത് മാത്രമേ നിലനിൽക്കുള്ളൂ. അത് ഒരു ഹൃദയത്തിൽ ഈ ഇഖ്ലാസും അതുപോലെ തന്നെ ഇഖ്ലാസിനെതിരായ തമഉദ്ദുനിയ മദഹ് സനാ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരില്ല. വെള്ളവും തീയും ഒരുമിച്ച് ചേരുന്നത് പോലെ അല്ലാതെ. നസ്അലുല്ലാഹ് അൻ യർസുഖനൽ ഇഖ്ലാസ് ഫി ജമീഇ അഅ്മാലിന. നസ്അലുല്ലാഹ് അൻ യർസുഖനൽ ഇഖ്ലാസ്. നസ്അലുല്ലാഹ് അൻ യർസുഖനൽ ഇഖ്ലാസ്. വല്ലാഹു വലിയ തൗഫീഖ്. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.